നാം പഠിച്ചുകൊണ്ടിരുന്നത് ഈ യാഥാർത്ഥ്യമാണ്. പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചു മനുഷ്യ സ്വരൂപത്തിൽ നമുക്ക് വേണ്ടി മരിക്കാനും അതുപോലെ നമുക്കൊരു മാതൃകയാകാനും. ഈ കാര്യം ഊന്നി പറയേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ കണ്ടത് അവൻ നമുക്കൊരു മാതൃകയാണെന്നുള്ള കാര്യം. കാരണം ക്രിസ്തീയ കോളത്തിൽ പൊതുവെ സുവിശേഷ വിഹിത സഭകളിൽ അവൻ നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ പാപത്തിനായിട്ട് അവൻ ക്രൂശി മരിച്ചു, ഇത് വളരെ ഊന്നി പറയുന്നുണ്ട്. എന്നാൽ ഈ സത്യത്തിന്റെ മറുവശം അത് അവൻ നമ്മുടെ മാതൃകയാണെന്ന്, അത് വളരെ അപൂർവമായിട്ടേ പറയുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ സുവിശേഷ വിഹിത സഭകളിൽ പ്രസംഗരിത് പറയുന്നുള്ളൂ. അതുപോലെ പ്രായോഗിക തലത്തിൽ ഇത് വിവരിക്കുന്നില്ല. ഇത് എന്താണ് സത്യത്തിൽ? സ്വതന്ത്ര സഭകളിൽ യേശുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. അത് അവരെ കൊണ്ട് പറയിക്കാനായിട്ട് ഇടയാകുന്നു. മനുഷ്യന്റെ സാമൂഹിക നിലവാരത്തെക്കുറിച്ച് സാധുക്കളെ സഹായിക്കുക, അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും. എന്നാൽ ക്രിസ്ത്യാനിയുടെ വ്യക്തിപരമായ സ്വഭാവത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ പുതിയ നിയമം ഊന്നി പറയുന്നത്, പുതിയ നിയമം നമ്മളോട് പറയുന്നില്ല എങ്ങനെയാണ് അടിച്ചമർത്തുന്ന ഏകാധിപതികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ കഴിയും, എങ്ങനെയാണ് നല്ല കിണറുകളെ ഉണ്ടാക്കുന്നത്, നന്നായിട്ട് അങ്ങനെ കൃഷി ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല സ്കൂളും കോളേജും. ഇതെല്ലാം നല്ല കാര്യമാണ്. എന്നാൽ അതല്ല പുതിയ നിയമം നമ്മളോട് പറയുന്നത്. പുതിയ നിയമം യേശുവിനെ അനുഭവിക്കുന്ന കാര്യം പറയുമ്പം അത് ആളുകളെ ഏകാധിപതിയിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യമല്ല, എങ്ങനെ നല്ല കിണർ കുഴിക്കാം, എങ്ങനെ നല്ല കൃഷി ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. എന്നാൽ അവരുടെ സ്വഭാവത്തിൽ അവരെ എങ്ങനെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുത്താം. അത് വ്യക്തിപരമാണ്, സമൂഹത്തിന് പൊതുവായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഇവിടെയാണ് സുവിശേഷ വിഹിത സഭകളിൽ ഇതിനെക്കുറിച്ച് വളരെ കുറച്ചേ പറയുന്നുള്ളൂ. അതിന്റെ ഒരു കാര്യം, മിക്ക പ്രസംഗകരും അവരുടെ ജീവിതത്തിൽ വില കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല യേശുവിനെ വ്യക്തിപരമായി അനുഗമിക്കുന്ന കാര്യത്തിൽ. അതുപോലെ അവൻ നടന്ന താഴ്മയുടെ ആ പാതയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നിർമ്മലതയുടെ കാര്യത്തിൽ അവൻ നടന്നതുപോലെ സ്നേഹത്തിന്റെയും കരുണയുടെയും വഴിയിൽ അവൻ അതിലെയാണ് നടന്നത്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല അവന്റെ സ്വഭാവത്തെപ്പറ്റി സംസാരിക്കാൻ. ഈ നാളുകളിൽ അനേക ആളുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ബഹുമാനങ്ങളും അന്വേഷിക്കുന്നു. ഇവിടെ യേശു, അവന് ഒരു സ്ഥാനപ്പേരുമില്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വിളിക്കരുത് ഗുരുവെന്നോ പിതാവെന്നോ നേതാവെന്നോ ഇല്ല, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്, നിങ്ങളെല്ലാം ദാസന്മാരുമാണ്. അതാണ് അവൻ പറഞ്ഞത്. എന്നാൽ ക്രിസ്തീയ കോളത്തിൽ കണ്ടെത്തുക വളരെ അപൂർവമാണ്. ഈ മേഖലകളിൽ യേശുവിനെ അനുഗമിക്കുന്ന ആളുകൾ, അതവന്റെ താഴ്മയുടെ ഭാഗമായിരുന്നു. അവൻ ഒരിക്കലും തന്നെ തന്നെ ഉയർത്താൻ ആഗ്രഹിച്ചില്ല. ആരുടെ എങ്കിലും മുകളിൽ അവൻ എല്ലാവരുടെയും താഴേക്ക് വന്നു. എല്ലാത്തിലും അവൻ തന്റെ സഹോദരന്മാർക്ക് തുല്യനായി തീർന്നു. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ പ്രമാണമാണ്, ഒരു യഥാർത്ഥ ശുശ്രൂഷയുടെ. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ആളുകളുടെ നിലവാരത്തിലേക്ക് വരിക. യേശു ക്രിസ്തു ആയിരുന്നതുപോലെ ജയമുള്ള ഒരു ശുശ്രൂഷ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ പോലെ നിങ്ങളും ആയിത്തീരുക. ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ മീതെ നിങ്ങളെ തന്നെ ഉയർത്താനായിട്ട് ശ്രമിക്കരുത്. ഒരു സ്ഥാനമോ പേരോ അധികാരമോ ഒരിക്കലും ആഗ്രഹിക്കരുത്. മറ്റുള്ളവർക്ക് മീതെ നിങ്ങളെ ഒരു പക്ഷെ ഒരു നല്ല ദൈവമനുഷ്യനായിട്ട് മറ്റുള്ളവർ കണ്ടെന്ന് വരും. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തരുത്. എന്തിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരുടെ നിലവാരത്തിൽ ജീവിക്കുക. അവരിൽ ഒരാളെ പോലെ, അവരിൽ ഒരാളായിരിക്കുക യേശു സാധാരണ ആളുകളുടെ വസ്ത്രം തന്നെയാണ് ധരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ജീവിതം സാധാരണ എല്ലാവരിലും ഒരാളെ പോലെ ആയിരുന്നു അവനും, അവന്റെ ഭൗതിക ജീവിതത്തിൽ. എന്നാൽ അവന്റെ ജീവിതം നിർമ്മലമായിരുന്നു. എന്നാൽ അവന്റെ ആത്മാവ് അത് അന്ന് ജീവിച്ചിരുന്ന എല്ലാവരിലും നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ന് നമുക്ക് അല്പസമയം അവന്റെ നിർമ്മലതയിലേക്ക് നോക്കാം. നാം അവന്റെ താഴ്മയെക്കുറിച്ച് കണ്ടു, നമുക്കവന്റെ വിശുദ്ധിയിലേക്ക് നോക്കാം. യേശുവിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടമില്ലാതെ അവൻ ലഭിച്ചൊരു കാര്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അതിനൊരു പ്രത്യേകതയും ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, പഠിച്ച് നേടിയ ഒരു ഡോക്ടറേറ്റും ബഹുമാനാർത്ഥം കൊടുക്കുന്ന ഡോക്ടറേറ്റും, ബഹുമാനാർത്ഥം കൊടുക്കുന്ന ഡോക്ടറേറ്റ് നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നു. പഠിച്ച് നേടുന്ന ഒരു ഡോക്ടറേറ്റ്, അതിന് നിങ്ങൾ അധ്വാനിക്കണം, അങ്ങനെ ആ ഡിഗ്രി എടുക്കണം. യേശുവിന്റെ വിശുദ്ധി തന്റെ ബഹുമാനാർത്ഥം കൊടുത്തതാണോ? അതിനുവേണ്ടി അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിശ്ചയമായിട്ടും നിങ്ങളുടെയും എന്റെയും അങ്ങനെയല്ല. നമ്മൾ ഒത്തിരി പരീക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അത്ര ശക്തമായ പരീക്ഷകൾ നേരിടുന്നുണ്ട്. ഒരു ദിവസം പോലും ജീവിക്കുന്നത് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ചിന്തയിൽ പാപം ചെയ്യാതെ വാക്കിൽ പ്രവൃത്തിയിൽ മനോഭാവത്തിലും ലക്ഷ്യത്തിലും നമ്മളത് അംഗീകരിക്കേണ്ടതുണ്ട്. പരീക്ഷ അത്ര ശക്തമാണ്, അത് എല്ലാ സൈഡിൽ നിന്നും നമ്മളെ ഞെരുക്കുന്നു. നാം വളരെ ബലഹീനരാണ്, നാം തെന്നുകയും വീഴുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും അറിഞ്ഞുകൊണ്ട് അറിയാതെ എത്രയോ പ്രാവശ്യം വീണു കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. മറ്റൊരാളോടുള്ള മോശപ്പെട്ട മനോഭാവം നമുക്കുണ്ടായതിനു ശേഷം, ആ ചിന്ത വന്നതിന് ശേഷം, ഒരു ചിന്ത ഉണ്ടായത് മാത്രം പാപമാകുന്നില്ല, അതൊരു പക്ഷെങ്കിൽ പിശാചെ നിങ്ങളുടെ മനസ്സിൽ കൂടി കടത്തിക്കൊണ്ട് പോയൊരു ചിന്തയായിരിക്കാം. എന്നാൽ നിങ്ങൾ അതിനെ അപ്പോൾ തന്നെ തിരസ്കരിച്ച് കളഞ്ഞാൽ അതൊരു പാപമാകുന്നില്ല. അങ്ങനെ ആളുകൾ വെറുതെ കുറ്റപ്പാടില് ഇരിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയും പാപത്തെയും നാം തിരിച്ചറിയണം. പരീക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ചിന്തയാണ് പിശാചിനാൽ. പിശാജ് ആ ചിന്ത യേശുവിന്റെ ഹൃദയത്തിൽ കൂടെ കടത്തിവിട്ടു. ഈ കല്ലുകളെ അപ്പമാക്കുക. അവൻ പറഞ്ഞു, ഇല്ല, അവൻ പാപം ചെയ്തില്ല. ആ ചിന്ത അവന്റെ ഹൃദയത്തിൽ കൂടെ വന്നെങ്കിലും, ചിന്ത എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു വാക്ക് നിങ്ങളോട് പറയുന്ന പോലെയാണ്. നിങ്ങളെങ്ങനെ അവിടെ പാപം ചെയ്യുന്നു? മറ്റൊരാൾ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ പിശാജ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരുന്നു. നിങ്ങളുടെ ചിന്തയിൽ കൂടെ അവൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളത് തള്ളിക്കളയുന്നു. നിങ്ങൾ പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് പരീക്ഷയും പാപത്തെയും തമ്മിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ പറയാം, എപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ആ ചിന്തയോടെ ഞാൻ ശരിയെന്ന് പറയുമ്പം ഞാൻ പാപം ചെയ്തു, ഞാനത് സമ്മതിക്കുമ്പം, അത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു ഗർഭം ഉണ്ടാകുന്നു, അങ്ങനെ പാപം പ്രസവിക്കുന്നു. എന്നാൽ എൻ്റെ മനസ്സ് അതിനോട് സമ്മതം പറയുന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്തില്ല. 10,000 ചിന്തകൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകാൻ ഞാൻ അതിനോട് സമ്മതം മൂളുന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്തില്ല. യേശു നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. ചിന്തകളെ അവൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. എന്നാൽ അവൻ എപ്പോഴും എന്നെ തിരസ്കരിച്ചു. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പം എത്ര സത്യസന്ധത ഉള്ളവർ അംഗീകരിക്കും, അത് എത്ര പ്രയാസകരമായ കാര്യമാണ്. എത്ര പ്രയാസകരമായ കാര്യമാണ് ഒരൊറ്റ ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാൻ, രാവിലെ തൊട്ട് രാത്രി വരെ ചിന്തയിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ. ഒരുപക്ഷെ നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ ചിന്തയിൽ പാപം ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റാരോടുള്ള മനോഭാവത്തിൽ ഒരു സ്വാർത്ഥതയുമില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം, അതിൽ കൂടെ പാപം ചെയ്യാൻ കഴിയും? ഇത് മിക്കവാറും അസാധ്യമാണ്. കാരണം നാം ബലഹീനരാണ്. ഈ മേഖലകളിൽ നാം എത്ര പെട്ടെന്ന് പാപം ചെയ്യുന്നവരാണെന്ന് കാണുമ്പം അപ്പോൾ നമുക്കറിയാം അത് എത്ര വലിയ ഒരു അത്ഭുതമായിരുന്നു. യേശു 33.5 വർഷം ജീവിച്ചപ്പം ഒരു പ്രാവശ്യം പോലും പാപം ചെയ്യാതെ എല്ലാ മേഖലകളിലും. അവനങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ പറയുമ്പം, അവനങ്ങനെ ജീവിച്ചത് അവന് കൊടുക്കപ്പെട്ട ഒരു വിശുദ്ധി കൊണ്ടാണെങ്കിൽ, അവന് പാപം ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നില്ല, അവന് ഈ വിശുദ്ധി കിട്ടിയതാണ്, അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു. എങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ മാതൃകയല്ല. കാരണം എനിക്കും നിങ്ങൾക്കും ആ വിശുദ്ധിയില്ല. നമ്മളിൽ ആരോടും തന്നെ അനുഗമിക്കുക എന്ന് പറയാൻ കഴിയില്ല. അവനെ ആരാധിക്കാനായിട്ട് കഴിയും. അവന് പറയാം, നിങ്ങൾക്കൊരിക്കലും എന്നെ അനുഗമിക്കാനായിട്ട് കഴിയില്ല. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു വാക്കും വേദപുസ്തകം മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്ഭുതകരമായിട്ടുള്ള ഈ വാക്യം 1 പത്രോസ് 2 അധ്യായത്തിൽ കാണാം. പത്രോസ് പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. 1 പത്രോസ് 2:21, അവന്റെ കാൽച്ചുവടുകൾ പിൻഗമിക്കാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നിങ്ങൾ അവനെ അനുഗമിക്കണം. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. നിങ്ങൾ ഈ വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ടുണ്ടോ? പാപം ചെയ്യാതിരുന്ന അവൻ പിൻഗമിക്കാനായിട്ട് നമുക്ക് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നിങ്ങൾ യേശുവിന്റെ കാൽച്ചുവടിലേക്ക് നോക്കുക. അവന്റെ കാൽച്ചുവടുകൾ ഒരിക്കലും പാപകരമായ ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല. വിശുദ്ധി, നിർമ്മലത, സ്നേഹം, പാപകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കും അവന്റെ ചുവട് പോയില്ല. ഒരിക്കലും പാപം ചെയ്യാഞ്ഞ് അവന്റെ പാത പിൻഗമിക്കാനായിട്ട് അവൻ നമ്മളോട് പറയുന്നു. പത്രോസ് ഇന്ന് ഇത് പ്രസംഗിച്ചിരുന്നെങ്കിൽ മിക്ക സുവിശേഷ വിഹിത സഭകളും അവനൊരു കള്ളപ്രവാചകനാണെന്നും ഒരു ദുരുപദേശം പഠിപ്പിക്കുന്നതാണെന്നും പറഞ്ഞേനേ. എന്നാൽ ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഇതിനെ ദൈവദൂഷണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നു, എന്നാൽ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം എപ്പോൾ തന്നെ പിശാച് നിങ്ങളോട് പറയും, ഇത് ഒരിക്കലും സാധ്യമല്ല. ദൈവം പറയുന്നു സാധ്യമാണെന്ന്, എന്നാൽ നിങ്ങൾ പറയുന്നു സാധ്യമല്ല. മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. ഒരിക്കലും സാധ്യമല്ല. യേശു പറഞ്ഞു, ദൈവത്തെ കൊണ്ടെല്ലാം സാധ്യമാണ്. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, എന്നാൽ ദൈവത്തെ കൊണ്ട് സകലവും സാധ്യമല്ല. മത്തായി 17. അതുകൊണ്ട് യേശു നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം നാം കാണേണ്ടത് ആവശ്യമാണ്. എബ്രായർ 4:15 അത് വ്യക്തമായി പറയുന്നു, അവനും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് അവന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയും. നാം എത്ര ബലഹീനരാണെന്ന് അവനറിയാം നമ്മളെ പരീക്ഷിക്കപ്പെടുമ്പോൾ. അതിനർത്ഥം അവൻ നമ്മുടെ പാപത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, ഒരിക്കലുമല്ല. അങ്ങനെ ഒരു വാക്കുപോലും വേദപുസ്തകത്തിലെങ്ങുമില്ല. ദൈവം നമ്മുടെ പാപത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സഹതാപം കാണിക്കുന്നു. നമ്മുടെ ബലഹീനത അവൻ അംഗീകരിക്കുന്നു, നമ്മുടെ പാപത്തെ അവൻ അംഗീകരിക്കുന്നില്ല, ഒരിക്കലുമില്ല. അവൻ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ പാപം ഇല്ലാത്തവനായിരുന്നു. അതുപോലെ അടുത്ത വാക്യത്തിൽ പറയുന്നു, നമുക്കും അതുപോലെ കൃപാസനത്തിലേക്ക് ചെന്ന് അവന് ലഭിച്ച അതേ കൃപ പ്രാപിക്കാനായിട്ട് കഴിയും, നമ്മുടെ പാപത്തെ ജയിക്കാൻ. റോമാലേഖനം 6:14 എന്താണ് പറയുന്നത്? പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തത്തില്ല, കാരണം നിങ്ങൾ കൃപയ്ക്ക് അധീനരാണ്. കൃപ എന്റെ മേലെ ഉണ്ടെങ്കിൽ എങ്കിൽ ഞാൻ കൃപയ്ക്ക് കീഴിലാണ്. ദൈവത്തിന്റെ കൃപ എന്റെ മേലെ ഉണ്ട്, എനിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ആ കൃപ പാപം ചെയ്യാതെ തന്നെ സൂക്ഷിക്കും. കൃപയില്ലാതെ അസാധ്യമാണ്. അത് ഇതുപോലെ ഇലക്ട്രിസിറ്റി ബൾബിലേക്ക് വരുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ആ ബൾബിന് പ്രകാശിക്കാൻ കഴിയാത്തതുപോലെ ഞാൻ കൃപയ്ക്ക് അധീനനല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ കൃപയ്ക്ക് അധീനനാകുമ്പോൾ ആ വൈദ്യുതി ഒഴുകുന്ന പോലെയാണ്, അങ്ങനെ ആ ബൾബ് കത്തുന്നു. അതിന് ആ ബൾബിനൊന്നും പ്രശംസിക്കാനില്ല. ഇലക്ട്രിസിറ്റിയുടെ ഒഴുക്കാണ് അത് ചെയ്യുന്നത്, അത് തുടർമാനമാണ്. ഇതുപോലെയാണ് കൃപയും, അതെന്റെ മേൽ വരുന്നു, തന്നെ തന്നെ താഴ്ത്തുന്ന എല്ലാവരുടെ മേലും അത് വരും. പാപത്തിന് എന്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല, അത് അസാധ്യമായ കാര്യമാണ്. എനിക്ക് ഒരു പുസ്തകം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴിയും, അത് വീഴാതെ ഗുരുത്വാകർഷണത്തിനെതിരായി. യേശുക്രിസ്തുവിന് ഇങ്ങനെ എന്നെ ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ലേ? അങ്ങനെ എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ലേ? നിശ്ചയമായിട്ടും അവന് കഴിയും, ഞാൻ അവനെ വിശ്വസിക്കുന്നെങ്കിൽ. എല്ലാം വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. യേശുവിന് അത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് നിശ്ചയമായിട്ട് അവന് കഴിയത്തില്ല. ആ അന്ധനായ മനുഷ്യൻ യേശുവിന്റെ അടുക്ക വന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്റെ കണ്ണ് തുറക്കണമേ. കർത്താവിനോട് ചോദിച്ചു, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ? അവൻ പറയാണ്, എനിക്ക് ഉറപ്പ് പോരാ. അവന് സൗഖ്യം കിട്ടത്തില്ല. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറയുന്നു, നിനക്ക് ഒരു കണ്ണ് തുറക്കാം, അവന്റെ ഒരു കണ്ണിന് സൗഖ്യം കിട്ടും. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്റെ വിശ്വാസം പോലെ, നിന്റെ വിശ്വാസം പോലെ. നിങ്ങൾ കർത്താവിന്റെ അടുക്ക ചെന്ന് കർത്താവ് എന്റെ പാപത്തെ ക്ഷമിക്കണേ. അവൻ ചോദിക്കുന്നു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അവൻ പറയുന്നു, അത് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും, നിന്റെ പാപം ക്ഷമിക്കപ്പെടും. പിന്നെ നിങ്ങൾ പോയി, കർത്താവേ, എന്റെ പാപത്തിന്മേൽ എനിക്ക് ജയം തന്നെ. കർത്താവ് ചോദിക്കുന്നു, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന്? പറയുന്നു, എനിക്ക് അത്ര ഉറപ്പ് പോരാ. നീ എന്റെ പാപം ക്ഷമിക്കും, എന്നാൽ പാപത്തിന്മേൽ ജയമുള്ള ജീവിതം തരാൻ കഴിയുമോ എനിക്കറിയില്ല. കർത്താവ് പറയും, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കണം. നീ ഒരിക്കലും പാപത്തിന്മേൽ ജയമുള്ളവനായിരിക്കില്ല, കാരണം അതാണ് നീ വിശ്വസിക്കുന്നത്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു, നിനക്ക് തന്നെ ചെയ്യാൻ കഴിയുമോ എന്നല്ല ചോദ്യം, അതിന്റെ ഉത്തരം എപ്പോഴും ഇല്ല എന്ന് തന്നെയാണ്. അവൻ ചോദിക്കുന്നത്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. യൂദ 24 പറയുന്ന പോലെ, നിന്നെ വീഴാതെ നിർത്താൻ കഴിയും എനിക്കെന്ന് നീ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ വീഴാതെ നിർത്താൻ കഴിയുമെന്ന്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. നീ എല്ലാ ദിവസവും നിന്റെ ജീവിതത്തിൽ വീണുകൊണ്ടേയിരിക്കും. 50 കൊല്ലത്തിന് ശേഷവും അനേക ക്രിസ്ത്യാനികളും ഇത് അനുഭവിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ വാഗ്ദാനം അവരെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. വേദപുസ്തകത്തിൽ പറയാത്ത മറ്റനേക കാര്യങ്ങൾ അവരെ വിശ്വസിക്കുന്നു. മെച്ചപ്പെട്ട കാർ കിട്ടും, വീട് കിട്ടും, ഇങ്ങനെ പല കാര്യങ്ങളും. എന്നാൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെച്ചപ്പെട്ട കാറോ വീടോ അല്ല, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. കോപത്തിൽ നിന്നും, മോഹത്തിൽ നിന്നും, കള്ളം പറയുന്നതിൽ നിന്നും, ഇങ്ങനെയുള്ള പാപകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും. അത് കളങ്കപ്പെടുത്തുന്നു, നശിപ്പിക്കുന്നു, ദൈവവേലയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരു ദിവസം നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ചെറിയ വീട്ടിൽ ഒരു സൈക്കിളിൽ യാത്ര ചെയ്ത് സ്വർഗത്തിൽ പോകാൻ കഴിയും. വലിയ വീടും കാറും ഉണ്ടായിട്ട് നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഇത് ദൈവം നമുക്ക് നൽകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ പ്രധാന കാര്യം നാം യേശുവിന്റെ നീതി അന്വേഷിക്കുന്ന മുമ്പേ അവന്റെ രാജ്യവും നീതിയും, അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നാം വിശുദ്ധരാകാനായിട്ട് പരിശ്രമിക്കണം, അതാവണം ആദ്യം. അതാണ് അതിന്റെ അർത്ഥം. മത്തായി 6:33 അവന്റെ നീതി അന്വേഷിക്കുക. ഭൗതിക വസ്തുക്കളല്ല ആദ്യം അന്വേഷിക്കേണ്ടത്, ഈ മറ്റു കാര്യങ്ങൾ ദൈവം നിങ്ങളോട് കൂട്ടിച്ചേർക്കും. അത് എപ്പോ വേണമോ ഏത് സമയത്ത് വേണോ അപ്പം. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ വക കാര്യങ്ങളെല്ലാം അവരന്വേഷിക്കുന്നു. ദൈവം പറഞ്ഞതിന് നേരെ എതിരായിട്ടുള്ള കാര്യം പ്രസംഗകര് ഈ കാര്യം അന്വേഷിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുന്നു. കള്ളപ്രവാചകന്മാര് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ അവരൊത്തിരിയുണ്ട്. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് ചില വാക്യങ്ങളും കാണാം. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചാൽ, ഏത് മനുഷ്യനിലാണ് ആദ്യം ദൈവത്തിന്റെ കൃപ ഇറങ്ങി വസിച്ചത്? നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരം യേശുവാണ്. അവൻ ഒരു മനുഷ്യനായിട്ട് ഭൂമി വന്നപ്പോൾ അവൻ വിട്ടുകളഞ്ഞു ദൈവത്തിൻ്റെ വിഭവങ്ങൾ. അവൻ ദൈവം തന്നെ ആയിരുന്നെങ്കിലും അവൻ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം, ഈ അത്ഭുതകരമായിട്ടുള്ള കാര്യം അവൻ ശിശു ആയിരുന്നപ്പോൾ തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. റോമാലേഖനം 6:14 പറയുന്നു, ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യൻ്റെ മേൽ ഉണ്ടാകുമ്പോൾ അവൻ പാപത്തിൽ മേൽ ജയമുള്ളവനായിത്തീരുന്നു. ലൂക്കോസ് സുവിശേഷം 2:40 ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് വായിക്കുമ്പോൾ അത് തൻ്റെ ജീവിതം മുഴുവനും പാപത്തിൽ നിന്ന് ജയം നൽകി. അങ്ങനെയാണ് അവൻ പാപത്തെ ജയിച്ചത്. നാം ഇത് കാണേണ്ടതുണ്ട്. ഒത്തിരി ക്രിസ്ത്യാനികളുടെയും പ്രശ്നം ഇതാണ്, എന്താണ് ശരി എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു മുൻധാരണ സൂക്ഷിക്കുന്നു. എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങൾക്കും അവരാർജിച്ചെടുത്ത ഒരു പാരമ്പര്യമുണ്ട്, അവരുടെ പാസ്റ്റർമാരിൽ നിന്നും നേതാക്കളിൽ നിന്നും അതുപോലെയുള്ള ആളുകളിൽ നിന്നും. അത് തിരുത്താൻ അവർ തയ്യാറല്ല. അവരൊരു വാക്യം വായിക്കുമ്പം അവരുടെ മുൻധാരണ അനുസരിച്ചാണ് അവരതിനെ ചിന്തിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അവർ പരാജയപ്പെട്ടവരായി ജീവിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ അങ്ങനെയുള്ള എല്ലാ മുൻധാരണയും തകർക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കണം. അങ്ങനെ സത്യം നിങ്ങൾ പഠിക്കണം. സത്യമാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. സത്യം ഇതാണ്, നമ്മൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവ് എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടതുണ്ട്. എന്നാൽ പാപം ചെയ്യില്ല. എബ്രായർ 4:15. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, നമുക്കും കൃപാസനത്തിലേക്ക് പോകാം, അതേ കൃപ നമുക്കും പ്രാപിക്കാം, തക്ക സമയത്തെ സഹായത്തിനുള്ള ദൈവത്തിന്റെ കൃപ. ഏത് കൃപ? യേശുവിന് ലഭിച്ച അതേ കൃപ. നിങ്ങൾക്ക് കൃപ ലഭിച്ചോ? ഇവിടെ പറയുന്നു, തന്റെ ചെറുപ്പം മുതൽ അവൻ ആ കൃപ അനുഭവിച്ചു. ദൈവത്തിന്റെ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അവന്റെ മരണം വരെ എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവ കൃപയാൽ അവൻ മരണം ആസ്വദിച്ചു. എബ്രായർ 2:9 നാം വായിക്കുന്നു. അവന് ക്രൂശിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ കൃപ അവനെ സഹായിച്ചിരുന്നില്ല എങ്കിൽ. അവൻ ബാലനായിരുന്നപ്പം ലൂക്കോസ് 2:14, അവന്റെ മരണം വരെ എബ്രായർ 2. എന്താണ് യേശുവിനെ മുന്നോട്ട് നടത്തിയത്? അത് കൃപയായിരുന്നു. കൃപ എന്ന് പറഞ്ഞാൽ അത് അർഹതയില്ലാത്ത സ്ഥാനത്തെ ചൊരിയുന്ന കൃപയല്ല. ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു നിർവചനമാണത്. അർഹതയില്ലാത്ത ദാനം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യജാതിയും അത് ലഭിക്കുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക്, ഭീകരവാദികൾക്ക്, ദൈവം അവർക്ക് ആരോഗ്യം കൊടുക്കുന്നു, മക്കളെ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അതെല്ലാം അർഹത കൊണ്ട് കിട്ടുന്നതാണോ? അതൊന്നും അർഹത കൊണ്ടല്ല. ദൈവം തൻ്റെ ദാനങ്ങൾ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, ജഡികമായും അനുഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ചിലപ്പോൾ ആത്മീയമായിട്ടുള്ളത് പോലും. യോഗ്യതയില്ലാത്ത ഈ ദാനം പഴയ നിമിത്തിൽ ജീവിച്ചിരുന്നവർക്കും പ്രാപിച്ചിരുന്നു. യോഹന്നാൻ 1:17 വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, എന്നാൽ കൃപ അത് വന്നത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. അത് യേശുക്രിസ്തുവിന്റെ സമയം മുതലാണ് കൃപ നമുക്ക് പ്രാപിക്കാനായിട്ട്. അവനായിരുന്നു ആദ്യം അത് പ്രാപിച്ചത്, ഇത് ആദ്യം അനുഭവിച്ചത്. നാം വായിക്കുന്ന പോലെ കൃപ അവന്റെ മേലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ പാപത്തെ ജയിച്ചു. അവൻ നമ്മുടെ മാതൃകയാണ് വിശുദ്ധിയിൽ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് വരിക അസാധ്യമാണ് കൃപയില്ലാതെ. കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുന്ന ആവശ്യമാണ്. എബ്രായലേഖനം 4:15 നാം ഈ മനോഹരമായ വാക്യം കാണുന്നു, അവൻ നമുക്ക് തുല്യം സകല കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ പാപം ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവനെ പുകഴ്ത്തുക മാത്രമാണോ ചെയ്യേണ്ടത്? അത് അത്ഭുതമായിരിക്കുന്നു. അവൻ പാപം ചെയ്തില്ല, അവൻ നമ്മുടെ ജഡത്തിൽ വന്നു പോകും. അത്ഭുതം അല്ല, അവൻ വന്നതിനെ പുകഴ്ത്തുക അല്ല നാം വേണ്ടത്. ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കണം. നമ്മളിൽ ഒരു ഫലമുണ്ടാകണം, നമ്മളിൽ ഒരു അത് കാരണം നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് അടുത്ത വാക്യം പറയുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കൃപയുടെ സിംഹാസനത്തിലേക്ക് നമ്മളും പോകേണ്ടതുണ്ട്. ഈ കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ലഭിക്കുന്നത്? ഒന്നാമത് നമുക്ക് കരുണ ലഭിക്കും. നാം എല്ലാവർക്കും കരുണയുടെ ആവശ്യമുണ്ട്. യേശുവിന് അത് ആവശ്യമില്ലായിരുന്നു. കരുണ ചൂണ്ടിക്കാണിക്കുന്നത് പാപമോചനത്തെയാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ. നാം എല്ലാവരും വളരെ ദയനീയമായി പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ക്ഷമ ആവശ്യമാണ്. അതിനെയാണ് കരുണയെന്ന് പറയുന്നത്. അത് ധാരാളം പഴയ നിയമ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ കരുണ അത് എന്നേക്കുള്ളത്. അവന്റെ കരുണ തലമുറ തലമുറയായിട്ടുള്ളത് എങ്ങനെ? എന്നാൽ പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും ദൈവം ആളുകൾക്ക് കൃപ കൊടുക്കുന്നത് കാണുന്നില്ല. അവൻ കരുണ കാണിച്ചു. ഇന്ന് നമ്മുടെ തോൽവികളിൽ ഇപ്പോഴും നമുക്കും ഈ കരുണ അനുഭവിക്കാൻ കഴിയും. എന്നാൽ കരുണയേക്കാൾ ഉയർന്ന ഒരു കാര്യം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. അതാണ് കൃപ. കൃപ ദൈവത്തിന്റെ ശക്തിയാണ്. തക്ക സമയത്ത് നമ്മെ സഹായിക്കാനായിട്ട്. ഇബ്രായർ 4:14, തക്ക സമയം നാം പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. നാം പരീക്ഷിക്കപ്പെടുന്നത് വീഴാൻ വേണ്ടിയാണ്. സാമ്പത്തിക ഞെരുക്കത്തേക്കാൾ 1000 തവണ വലുതാണത്, അല്ലെങ്കിൽ രോഗത്തേക്കാൾ. വീഴാനായിട്ട് നാം പരീക്ഷിക്കപ്പെടുമ്പം ആ സമയത്ത് നമുക്ക് കൃപ വേണം. അവിടെ വീഴാതെ നിൽക്കാൻ നമുക്ക് കൃപാസനത്തിലേക്ക് പോയി അത് പ്രാപിക്കാം. യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ തന്റെ പിതാവ് അത് കേട്ടു. നമുക്കും ഇതുപോലെ പിതാവിന്റെ അടുക്കലേക്ക് അത് പ്രാപിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മെ ഒരു പർവ്വതം കയറുന്ന ആളോട് ഉപമിച്ച് നമ്മളൊരു പർവ്വതം കയറുകയാണ്. നിങ്ങളെ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ നിങ്ങളെ തെന്നി, നിങ്ങളെ അവിടെ തൂങ്ങിക്കിടക്കുകയാണ് നിങ്ങളുടെ വിരലുകൾ. സഹായം ചോദിക്കാൻ പറ്റാത്തവണ്ണം നിങ്ങൾ നിങ്ങളിയാണ്. നിങ്ങൾ തെന്നി, നിങ്ങൾ വീണു, നിങ്ങളുടെ എല്ലുകളൊക്കെ ഒടിഞ്ഞ് താഴ്വരെ കിടക്കുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് സഹായം ചോദിക്കാം. ആംബുലൻസ് വന്ന് നിങ്ങളെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതിനെയാണ് കരുണ എന്ന് പറയുന്നത്. നിങ്ങൾ വീണതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സഹായമാണത്. നിങ്ങളുടെ പാപം നിങ്ങളോട് ക്ഷമിക്കുന്നു, നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, ദൈവിക കൂട്ടായ്മയിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നു. അപ്പോഴെങ്കിലും നിങ്ങൾ സഹായം ചോദിച്ചത് നല്ലതാണ്. എന്നാൽ അതല്ല ഏറ്റവും നല്ലത്. നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ അവിടെ നിങ്ങളുടെ വിരലുകളിൽ തൂങ്ങിക്കിടന്നപ്പം നിങ്ങൾ വീഴാൻ തുടങ്ങുകയാണ്. അവിടെ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്നു, കൃപയ്ക്കായിട്ട്, കർത്താവേ, ഞാൻ ബലഹീനനാണ്, ഞാൻ എന്റെ ബലഹീനതയെ അംഗീകരിക്കുന്നു, എനിക്കിതിന്റെ സഹായം വേണം, ദയവായി ഇപ്പോൾ വന്ന് എന്നെ സഹായിക്കണേ. അപ്പോൾ നിങ്ങൾ കണ്ടെത്തും അത്ഭുതകരമായിട്ട് കൃപ വന്ന് നിങ്ങളെ സഹായിക്കുന്നതായി. നിങ്ങളെ പൊക്കിയെടുത്ത് പാറമേൽ നിർത്തും. നിങ്ങൾ തെന്നി വീഴാൻ തുടങ്ങിയ സ്ഥലത്തു നിന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആംബുലൻസിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ വീണില്ല. കൃപ നമ്മളെ സഹായിക്കാനാണ്. നമുക്ക് സഹായം ആവശ്യമുള്ളപ്പം. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഉപമ അല്ല. മനോഹരമായിട്ടുള്ള ഒരു ഉപമ മനോഹരമായിട്ടുള്ള ഉപമയായിട്ട് നിൽക്കും. അത് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ നിലവിളിക്കുക. നിഗളിയാകാതെ അടുത്ത പ്രാവശ്യം നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പം നിലവിളിക്കുക. ഇങ്ങനെ പറയാതെ എനിക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും, എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങളെ തന്നെ വിനയപ്പെടുത്തുക. കർത്താവ്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. കർത്താവ്, ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. ഈ പരീക്ഷ എനിക്ക് വളരെ ശക്തമാണ്. അതെന്ത് തന്നെ ആയിരുന്നാലും, നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഏത് കാരണത്താലായാലും നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തി കർത്താവിന്റെ അടുക്കിലേക്ക് എന്ന് പറയുമ്പോൾ, കർത്താവ്, ഇത് എനിക്ക് കഴിയുന്നതിനപ്പുറത്താണ്, ഞാനിവിടെ തോറ്റുപോകും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, നിനക്കെന്നെ സഹായിപ്പാൻ കഴിയും, ഞാൻ ആ കൃപാസനത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പാപത്തിൽ വീണു, എന്നോട് അത് ക്ഷമിക്കണേ. എന്നാൽ ഇപ്പോൾ ഞാൻ ജയജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കി. ഞാൻ നിന്റെ അടുക്കലേക്ക് കൃപാസനത്തിലേക്ക് വരുന്നു. ഞാൻ വീഴുന്നതിന് മുമ്പ്, ഞാൻ തെന്നുമ്പം, പാപത്തിന്റെ വലി ശക്തമാകുമ്പോൾ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പ്രാക്ടിക്കൽ കാര്യം എടുക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ കോപിക്കാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നു, നിങ്ങൾ വളരെ ശക്തമായിട്ട് പരീക്ഷിക്കപ്പെടുന്നു. ഒരു പക്ഷെങ്കിലും ഒരു അശ്ലീല ചിത്രം കാണുന്നതിനോ അല്ലെങ്കിൽ മോഹിക്കുന്നതിനോ നിങ്ങൾ തെന്നുന്നതായിട്ട് നിങ്ങൾ അനുഭവപ്പെടുന്നു. നിങ്ങൾ വീഴാതിരിക്കാൻ നോക്കുന്നു, എന്നാൽ നിങ്ങൾ പിന്നെയും തെന്നുന്നു. പർവ്വതത്തിന്റെ മേളിൽ നിന്ന് തെന്നുന്നത് പോലെ ദൈവത്തോട് പറയുക, ദൈവമേ, ഇപ്പം എനിക്ക് നിന്റെ കൃപ വേണം, എനിക്ക് നിൽക്കണം, എനിക്ക് തെന്നി വീഴണ്ട. നിങ്ങൾ അത്ഭുതകരമായ ഈ കാര്യം കാണും. എങ്ങനെ ആ ശക്തി വന്ന് നിങ്ങളെ ഉയർത്തും. നിങ്ങളവിടെ വീഴാതെ നിൽക്കും. ആ പാറയിൽ വീഴാതെ ദൈവം നിങ്ങളെ സഹായിക്കും. അങ്ങനെ നിങ്ങൾ വീഴുകയില്ല. അതാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ പറയട്ടെ, യേശു പിതാവിൽ നിന്ന് ഈ സഹായം സ്വീകരിച്ചവനാണ്. എബ്രായർ 5:7 അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പിതാവിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് അവൻ നിന്നു. നമുക്ക് നിൽക്കാൻ കഴിയും. അവൻ നമ്മോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.